വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത് എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. 1 ശമൂവേൽ 18:17. 1 ശമൂവേൽ 18:17. ചതിക്കുഴി, പിറ്റ് ഓഫ് ബിട്രേയൽ, പിറ്റ് ഓഫ് ബിട്രേയൽ. 1 ശമൂവേൽ 18:17. അനന്തര ശൗൽ ദാവീദിനോട്, എൻ്റെ മൂത്ത മകൾ മേരബുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരാം. നീ ശൂരനായി എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു. എൻ്റെ കൈയല്ല, ഫെലിസ്ത്യരുടെ കൈ അവൻ്റെ മേലെ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് ശൗൽ പറഞ്ഞു. എൻ്റെ കൈയല്ല, ഫെലിസ്ത്യരുടെ കൈ അവൻ്റെ മേൽ വീഴുവാൻ ഇടവരട്ടെ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചതിക്കുഴി, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഒരാശ്രമക്കുള്ളത്തിൽ നീരാടുന്ന അരയന്നങ്ങളെ കണ്ട് കാണികൾ സന്തോഷിക്കുന്നതിൽ ഒരു കാക്കയ്ക്ക് അസൂയ ജനിച്ചു. നന്ദിയില്ലാത്ത മനുഷ്യർ, ഇവരുടെ വീടിൻ്റെ പരിസരം മുഴുവൻ വൃത്തിയാക്കി കൊടുക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ളവരാണ്. എന്നിട്ട് അവർക്ക് ഞങ്ങളെ പുച്ഛം. ഒരു ഉപകരണവുമില്ലാത്ത ഈ അരയന്നങ്ങളോട് ഇത്ര വലിയ സ്നേഹം കാണിക്കാൻ എന്തോ ഇരിക്കുന്നു. അസൂയ മൂത്ത കാക്ക തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി വിവരം അറിയിച്ചു. ആൾബലം കൊണ്ടും യോജിപ്പ് കൊണ്ടും നാം അരയന്നങ്ങളെക്കാൾ മുന്നിലാണ്. വേഗത്തിൽ പറക്കുവാൻ നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അവനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ അഹങ്കാരം കുറയും. അതുകൊണ്ട് ഒരു വിരുദ്ധന് ആ അഭിപ്രായം കൊണ്ടുവന്നപ്പം ബാക്കിയുള്ളവരത് അംഗീകരിച്ചു. ആ ബിരുദനെ തന്നെ ദൗത്യം നിറവേറ്റാൻ എല്ലാവരും കൂടി ഉപദേശിച്ചു, ഏൽപ്പിച്ച ചുമതല. ഒരു ദിവസം വെല്ലുവിളിയുമായി അവൻ കാക്കകൾ അരയന്നങ്ങളുടെ അടുക്കലെത്തി അവനോട് വിവരം പറഞ്ഞു. കാക്കയുടെ ആഗ്രഹമില്ലയോ, അരയന്നം സമ്മതിച്ചു. അതിലൊരരയന്നം പറഞ്ഞു, ഞാൻ വരാം. സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫിനിഷിംഗ് പോയിൻറ്റും കാക്ക തന്നെ പറഞ്ഞു, അരയന്നം സമ്മതിച്ചു. നിശ്ചിത ദിവസം പറക്കൽ ആരംഭിച്ചു. കാക്കകളെല്ലാം ഒത്തുകൂടി മത്സരാർത്ഥിയെ പ്രോത്സാഹിപ്പിച്ചു. ആ സമയത്ത് ആശ്രമക്കുളത്തിലെ അരയന്നങ്ങളെല്ലാം പ്രാർത്ഥനാ നിരതരായി ആ കുളക്കരയിൽ തന്നെ നിന്നു. പ്രോത്സാഹനം ലഭിച്ച കാക്ക ഉയരത്തിൽ വേഗത്തിൽ പറഞ്ഞു, ഉയർത്തിപ്പോടാ, ഉയർത്തിപ്പോടാ എന്ന് അവർ വിളിച്ചു പറഞ്ഞു. നിഗളത്തിൻ്റെ കൂലി നേടിയുള്ള ഉയരവും വേഗതയും കൂടുന്തോറും കാക്ക ക്ഷീണിതനായി. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ ചേതനയറ്റവനായി നിലം പതിച്ചു. എന്നാൽ ശാന്തനായി, ആരോടും ഒന്നും പറയാതെ മറ്റുള്ളവരുടെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ തന്നെ തന്നെ ഏൽപ്പിച്ച് പറന്നവൻ അവൻ്റെ ദൗത്യം പൂർത്തിയാക്കി. പാപത്തിൻ്റെ 2 സന്താനങ്ങളാണ് അസൂയയും നിഗളവും. ഒന്നുള്ളിടത്ത് മറ്റേതിനെയും കാണാം. ദൈവം ഇഷ്ടപ്പെടാത്ത 2 സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും. ദൈവകൃപ എപ്പോഴും ഒഴുകുന്നത് താഴ്വരയിലേക്കാണെന്ന് മറക്കരുത്. വിനയമില്ലാത്തവർ ഒരിക്കലും ദൈവത്തെ കാണുകയില്ല. അസൂയ മൂത്തവർ നിരപരാധിക്ക് ചതിക്കുഴി ഒരുക്കും, പക്ഷേ ആ കുഴിയിൽ അവൻ തന്നെ വീഴും. സാധാരണ നാം പറയാറുള്ളതാണ്, അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന്. ഇന്നത്തെ വായന ഭാഗത്ത് ചതിയനായ ശൗലിൻ്റെ ചിന്തകളാണ് കാണുന്നത്. അസൂയയുടെ അതിപ്രസരണമാണ് അവിടെ. ജലസി ഈസ് എ സ്ട്രോങ് ഇമോഷൻ ദറ്റ് കൻ ബ്രേക്ക് എനി സ്ട്രോങ് റിലേഷൻഷിപ്പ്. ആ ചതിയൻ്റെ വാക്കുകളാണ് ആദ്യം വായിച്ചു കേട്ടത്. ഫെലിസ്ത്യരുടെ കയ്യാൽ തന്നെ അവൻ വീഴുവാൻ സംഗതി വരട്ടെ, ഞാനൊന്നും ചെയ്തതാണെന്നില്ല, യഹോവയ്ക്ക് വേണ്ടി നീ യുദ്ധം ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്താ, അതായത് ശൗലിൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത് ഫെലിസ്ത്യരുടെ കൈ കൊണ്ട് തന്നെ ഇവൻ ചാകണം. ദാവീദിനോട് കൂടെ യഹോവ ഉണ്ടായിരുന്നതിനാൽ അവൻ ഏറ്റവും വിവേകത്തോടെയാണ് നടന്നത് എന്ന് കണ്ട ശൗൽ അവൻ ആശങ്കിതനായി. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയും എന്നുച്ചരിച്ചവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഒരു കല്ലും കവണയും കൊണ്ടാണ് അവനെ തോൽപ്പിച്ചത്. അവൻ്റെ വാൾ കൊണ്ട് തന്നെ അവൻ്റെ തല വെട്ടി. ഫെലിസ്ത്യനെ സംഹരിച്ച ശേഷം എത്തിയ ദാവീദിനെയും ശൗലിനെയും സ്ത്രീകൾ പാടി പുകഴ്ത്തി നൃത്തം ചെയ്ത് എതിരേറ്റു. അവർ പാടിയതാണ് ശൗലിന് ഏറ്റവും വിരോധമുണ്ടായത്. ശൗല് 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പാടി. ഇത് ശൗലിനെ വല്ലാതെ ചൊടിപ്പിച്ചു. ചതിയൻ്റെ ബുദ്ധി വീണ്ടും ഉണർന്നു. ഗോലിയാത്തിനെ കൊന്നവന് സമ്മാനമായി മകളെ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കണ്ടീഷൻ, 100 ഫെലിസ്ത്യരുടെ അഗ്രധർമ്മം ലഭിക്കണം. ഇതെടുത്തിട്ട് അവൻ എന്തെടുക്കാനാ? 100 അഗ്രധർമ്മം ചോദിച്ചാണ്. പക്ഷേ ദൈവം കൂടെ ഉള്ളവൻ ചെയ്തത് എന്താണെന്നറിയാവോ? 100 പകരം 200 കൊണ്ടം കൊടുത്തു. അപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഫെലിസ്ത്യരുടെ അഗ്രധർമ്മം എടുക്കുന്നതിനെ അവർ തന്നെ കൊല്ലുമെന്നാണ് ശൗൽ കരുതിയത്. പക്ഷേ അത് നടന്നില്ല. ഒരു വേട്ടപ്പട്ടിയെപ്പോലെ പല പ്രാവശ്യം അവനെ ഉപദ്രവിച്ചവൻ്റെ അന്ത്യം ഫെലിസ്ത്യരാൽ തന്നെ നടക്കേണ്ടതായിരുന്നു. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ. എന്നാൽ ഈ ഫെലിസ്ത്യരിനി തന്നെ കൊല്ലുമെന്ന് ഭയന്ന് അവനെന്തോ ചെയ്തെന്നറിയാവോ? ഗിൽബോവ പർവ്വതത്തിലെത്തിയ ശൗലും പുത്രന്മാരെയും അവർ പിന്തുടർന്നപ്പോൾ ഒരു വാൾ പിടിച്ച് അതിന്മേൽ അവൻ വീണു. ഫെലിസ്ത്യര് തന്നെ കൊല്ലാതിരിക്കാൻ ചെയ്ത വേലയാണ്. ഇങ്ങനെ അവൻ്റെ 3 പുത്രന്മാരും അവൻ്റെ ആയുധവാഹകനും അവൻ്റെ ആളുകളൊക്കെയും അന്ന് ഒന്നിച്ച് മരിക്കുവാനിടയായി. അഭിഷേകം പ്രാപിച്ച് ദൈവത്തോട് അടുത്ത് നടന്നവനായ ദാവീദിനെതിരെ ശത്രുവായ ശൗൽ ഒരുക്കിയ കുരുക്കുകളിൽ അവനും അവൻ്റെ സന്തതികളും അവസാനിച്ചു. ഓർക്കുക, ദ സാഡസ്റ്റ് തിങ് എബൌട്ട് ബിട്രയൽ ഇസ് ദാറ്റ് ഇറ്റ് നെവർ കംസ് ഫ്രം യുവർ എനിമീസ്. അത് തന്നെയാണ് ശൗലും ചെയ്തത്. നിന്റെ ശത്രുവല്ല മിക്കവാറും നിന്നെ ദ്രോഹിക്കുന്നത്, നിന്നെ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. സ്വന്തം മരുമകനെ തന്നെയാണ് ചതിക്കുവാൻ ഇവിടെ തയ്യാറാകുന്നത്. നാം ദാവീദിനെ പോലെ ദൈവത്തോട് ചേർന്ന് നടന്നാൽ നമുക്കും ഈ ചതിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാം. ഓർക്കുക, നമ്മളെ ചതിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. ബി കെയർഫുൾ ഹു യു ടെൽ യുവർ ഫീലിംഗ്സ് ടു, ബിക്കോസ് സം പീപ്പിൾ ആർ വെയ്റ്റിംഗ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു യൂസ് ദം എഗൻസ്റ്റ് യു. സദൃശവാക്യ 6:2 പറയുന്നത് പോലെ, നിൻ്റെ വായിലെ വാക്കുകളാലും വായിലെ മൊഴികളാലും പിടിക്കപ്പെടുകയോ കുടുങ്ങുകയോ ചെയ്യുവാൻ ഇടയാകാതെ. ദുഷ്ടൻ നിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ സൂക്ഷിക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യേണ്ട സമയത്ത് അപ്രകാരം ചെയ്യുകയും വേണം. യഹോവയോട് ആലോചിച്ച് പ്രവർത്തിക്കുക, സംസാരിക്കുക. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു.